2022 ജനുവരി 1 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ പ്രത്യേക പതിപ്പിൽ നിന്ന് വായിക്കുന്നത് ഉണ്ണിമായ. നല്ലത് ചിന്തിക്കാം, സ്വപ്നം കാണാം. പ്രത്യാശയും പ്രതീക്ഷയുമാണ് മനുഷ്യരാശിയെ എക്കാലവും മുന്നോട്ട് നയിക്കാറുള്ളത്. സംഭവ ബഹുലമായ ഒരു വർഷത്തിന് തിരശീലയിട്ട് ഇന്ന് പുതുവർഷം കടന്നു വരുമ്പോഴും വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാകും മനുഷ്യ മനസ്സുകളിൽ നിറയുന്നത്. പോയ വർഷത്തെ നഷ്ടങ്ങളെക്കുറിച്ചല്ല, പുതുവർഷത്തിൽ ജീവിതം ഏതെല്ലാം വിധത്തിൽ ചേർന്ന് നിൽക്കുമെന്നതിനെ ആശ്രയിച്ചാകും ഓരോ വ്യക്തിയും പുതുവർഷത്തെ വിലയിരുത്തുക. കഴിഞ്ഞ വർഷം മുഴുവൻ ലോകമെമ്പാടുമുള്ള മനുഷ്യർ മുഖാവരണം അണിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. ലോകത്തെ സംഭ്രമിപ്പിച്ച കോവിഡ് മഹാമാരി ഇപ്പോഴും വേട്ടയാടുകയാണ്. അതിന്റെ ദുഷ്ടപ്രഭാവം ഒട്ടൊന്ന് കുറഞ്ഞതിൽ ആശ്വാസം കൊള്ളുമ്പോഴാണ് പുതിയ വകഭേദമായ ഒമിക്രോൺ കോവിഡിനെയും വെല്ലുന്ന മഹാമാരിയായി ഒപ്പം കൂടിയിരിക്കുന്നത്. അടുത്ത 2 മാസം ഏറെ നിർണായകമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മാസ്ക് മാറ്റാനോ പരസ്പരമുള്ള കൂടിച്ചേരലുകൾക്കോ ഇനിയും സമയമായിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. ഇന്ത്യയിൽ 1-2 കേസുമായി പ്രത്യക്ഷപ്പെട്ട ഒമിക്രോൺ എത്ര വേഗമാണ് തീവ്രഭാവം വരിച്ചതെന്ന് ബോധ്യമായി കഴിഞ്ഞു. നിരവധി സംസ്ഥാനങ്ങൾ കർക്കശ നിയന്ത്രണങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലും ഞായറാഴ്ച വരെ രാത്രികാല നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ആഘോഷങ്ങളെക്കാൾ ജീവന് പ്രാധാന്യം നൽകേണ്ടി വരുന്ന ഇക്കാലത്ത് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കാതെ തന്നെ ഓരോരുത്തരും കൂടുതൽ ജാഗ്രതയും കരുതലും സ്വമേധയാ പാലിക്കുകയാണ് വേണ്ടത്. കോവിഡിന്റെ ആദ്യ നാളുകളെപ്പോലെ പതിന്മടങ്ങ് കരുതലെടുക്കേണ്ട നാളുകളാണ് മുന്നിലുള്ളത്. കോവിഡ് ജനങ്ങൾക്കും രാജ്യത്തിനും ഒട്ടേറെ കെടുതികൾ വരുത്തിയെങ്കിലും അതിൽ നിന്ന് അതിവേഗം കരകയറാനും സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി കാണണം. പാടെ തളർന്നുപോയ തൊഴിൽ മേഖലയും പഴയ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കുടുംബാംഗങ്ങളെ നഷ്ടമായവർക്കുള്ള നഷ്ടപരിഹാര തുക തീരെ തുച്ഛമായിട്ടും അതും വേഗം വിതരണം ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് കഴിയാത്തത് വേദനയായി നിലനിൽക്കുന്നു. ഒമിക്രോൺ പത്തിവിടർത്തുന്ന സ്ഥിതി ഉണ്ടായാൽ നേരിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവകാശപ്പെടുന്നത്. വീഴ്ച ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പോയ വർഷം പല രാജ്യങ്ങളെയും പോലെ ഇന്ത്യയിലും കുട്ടികളാണ് ഏറെ ഛേദം നേരിട്ടവർ. ഭൂരിഭാഗത്തിനും ഒരു അധ്യയന വർഷം വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. സ്കൂളിലും കലാലയത്തിലും പോകാനാകാതെ ഓൺലൈൻ വഴി മാത്രമുള്ള അധ്യയനം കുട്ടികളെ എത്രമാത്രം അലസരവും നിഷ്ക്രിയരുമാക്കിയെന്ന് പറയാനാവില്ല. പുതുവർഷത്തിൽ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങാനാവുമെന്ന് കരുതിയപ്പോഴാണ് ഒമിക്രോൺ ഭീഷണി. എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കുക മാത്രമാണ് പോംവഴി. അതിനുള്ള തീവ്രയജ്ഞം തുടങ്ങുന്നത് ആശ്വാസകരമാണ്. മഹാനഷ്ടങ്ങളുടെയും മഹാനേട്ടങ്ങളുടെയും വർഷം കൂടിയാണ് കടന്നുപോയത്. നമ്മെ രസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ മഹത് വ്യക്തികൾ വിട പറഞ്ഞ വർഷം കൂടിയാണ് 2021. രാഷ്ട്രീയ സാമൂഹിക ചലച്ചിത്ര സാഹിത്യ രംഗങ്ങളിൽ സുവർണമുദ്രകൾ പതിപ്പിച്ചവരായിരുന്നു അവർ. പ്രചോദിപ്പിക്കുന്ന സ്മരണകൾ മാത്രമാണ് അവരുടേതായി ശേഷിക്കുന്നത്. അതാകട്ടെ ചിരസ്മരണീയവുമാണ്. ഏറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും സാമ്പത്തിക രംഗത്ത് രാജ്യം സുപ്രധാന നേട്ടം കൈവരിച്ചതാണ് എടുത്തു പറയേണ്ട കാര്യം. വ്യവസായ വാണിജ്യ മേഖലകളിൽ കോവിഡ് സൃഷ്ടിച്ച മാന്ദ്യം അതിവേഗം മറികടക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു. എല്ലാത്തരം നികുതി വരുമാനങ്ങളും ഉയർന്ന നിലയിലെത്തിയതും നേട്ടമായി. ഇന്ധനവില ദിവസേനയെന്നോണം വർദ്ധിപ്പിച്ച് സകലമാന ജനങ്ങളെയും കഷ്ടത്തിലാക്കിയ സർക്കാർ ഇതിൽ നിന്ന് നികുതി വരുമാനമായി 4 ലക്ഷം കോടി രൂപയാണ് കുന്നുകൂട്ടിയത്. സർവ്വസാധനങ്ങൾക്കും വില കൂടാൻ ഇത് കാരണമാകുകയും ചെയ്തു. സർവത്ര വിമർശനങ്ങൾ ഉയർന്നിട്ടും ഇന്ധനവില യുക്തിസഹമായ നിലയിൽ നിശ്ചയിക്കാൻ ഭരണകൂടം തയ്യാറായതുമില്ല. പാർലമെന്റിലും പുറത്തും രാഷ്ട്രീയ ചേരിതിരിവുകൾ കൂടുതൽ രൂക്ഷമാകുന്നതിനും പോയ വർഷം സാക്ഷ്യം വഹിച്ചു. പാർലമെന്റ് സമ്മേളനങ്ങൾ പോലും വഴിപാടാകുന്നതും കാണേണ്ടി വന്നു. വിവാദ നിയമ നിർമ്മാണങ്ങളുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരുമായി കൂടുതൽ അകലുകയും പാർലമെന്റ് വേദി ഏറ്റുമുട്ടലുകൾക്ക് സ്ഥിരം വേദിയാവുകയും ചെയ്തു. പുതുവർഷത്തിൽ യു പി ഉൾപ്പെടെ 5 സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. മുന്നോടിയായി ഭാഗ്യാന്വേഷികളുടെ കളംചാടലും തുടങ്ങിയിട്ടുണ്ട്. ബംഗാളിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി തുടർച്ചയായി 3-ാമത് വൻഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയതും തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK വീണ്ടും ഭരണം പിടിച്ചതും കേരളത്തിൽ ആദ്യമായി LDF തുടർഭരണം നിലനിർത്തിയതും പോയ വർഷത്തെ പ്രശംസനീയമായ സംഭവ വികാസങ്ങളാണ്. പാകിസ്ഥാനും ചൈനയും തുടർച്ചയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ മാറ്റമില്ലാതെ പോയ വർഷവും തുടർന്നത് പ്രതിരോധ യജ്ഞങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ പ്രേരകമായി. അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ്. കാശ്മീരിലും ലഡാക്കിലും നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന അലോസരങ്ങൾക്കും കുറവില്ല. കാശ്മീരിൽ ഭീകര സാന്നിധ്യവും അവർ സൃഷ്ടിക്കുന്ന അട്ടിമറികളും പഴയ തോതിലല്ലെങ്കിലും തലവേദന തന്നെയാണ്. കാശ്മീരിലെ രാഷ്ട്രീയ കക്ഷികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ നീക്കങ്ങൾ ഇനിയും വിജയിച്ചിട്ടില്ല. മഹാമാരിക്കൊപ്പം അനേകം പ്രകൃതി ദുരന്തങ്ങൾക്കും പോയ വർഷം രാജ്യം ഇരയായി. പല സംസ്ഥാനങ്ങളും രൂക്ഷമായ വെള്ളപ്പൊക്ക കെടുതികൾക്കിരയായി. മറ്റു പ്രകൃതി ദുരന്തങ്ങൾക്കും കുറവില്ലായിരുന്നു. കേരളം 3-ാം വർഷവും പ്രളയത്തിനും ഉരുൾപൊട്ടലുകൾക്കും ഇരയായി. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിനു പുറമെ വൻ നാശനഷ്ടങ്ങളുമുണ്ടായി. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കൊപ്പം സംഘടിത കുറ്റകൃത്യങ്ങളും പെരുകിയ വർഷം കൂടിയാണ് കടന്നുപോയത്. മയക്കുമരുന്ന് കടത്തും ഉപയോഗവും ഭീഷണമാംവിധം വർദ്ധിച്ചു വരുന്നതാണ് കേരളം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഇതിനെല്ലാം ഇടയിലും സംസ്ഥാനത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വൻ വികസന പദ്ധതികൾ കരുത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. അപ്രിയമായതെല്ലാം മറക്കാനും പുതിയ സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുമ്പോഴാണ് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്ക് ശോഭ കൈവരുന്നത്. അനിശ്ചിതത്വങ്ങൾക്കിടയിലും നല്ലൊരു നാളെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മഹാമാരി ഉൾപ്പെടെ ഏത് വെല്ലുവിളികളും നേരിടാനുള്ള കരുത്താണ് മാനവരാശിയുടെ നിലനിൽപ്പിനാധാരം. പോയ വർഷത്തെ ദുരനുഭവങ്ങൾ മറക്കാനും ഐശ്വര്യപൂർണമായ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനുമുള്ള മനസ്സ് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.